ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഉള്ളിൽ വെളിച്ചമുള്ളവർക്ക് വീട്ടിലേക്ക് വഴിതെറ്റില്ല എന്ന റൂമിയുടെ വാചകം ഓർത്തുകൊണ്ടുവേണം ഇനി പരാമർശിക്കുന്ന മനുഷ്യരുടെ ജീവിതം കാണാനും കേൾക്കാനും. അവരുടെ ഉള്ളിലുള്ള വെളിച്ചമാണ് ഏതിരുട്ടിലും ലക്ഷ്യത്തിലെത്താൻ അവരെ സഹായിച്ചത്. അവരിൽ ചില പേരുകൾ പറയാം. സാലുമാരട തിമ്മക്ക, ലക്ഷ്മിക്കുട്ടിയമ്മ, അമൈ മഹാലിംഗ നായിക്ക്, ഇവരൊക്കെ ആരാണ് എന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പലർക്കും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇവരാരും ബാഹ്യരൂപം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചവരോ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയവരോ അല്ല. എന്നാൽ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത നിയോഗങ്ങളിലൂടെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വൈകിപ്പോയ നിയോഗങ്ങളിലൂടെ അനന്യതയുടെ കയ്യൊപ്പ് ചാർത്തിയവരാണ് ഇവർ. സ്വന്തം സവിശേഷതകൾ പുനരുജ്ജീവിപ്പിക്കാനുതകുന്ന കർമ്മങ്ങളാണ് ഇവർ ഓരോരുത്തരും ചെയ്തത്. ഇവരെയൊക്കെ നമ്മളിൽ പലരും അറിഞ്ഞത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായുള്ള പത്മ പുരസ്കാര പ്രഖ്യാപന വേളകളിലാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായി പത്മ പുരസ്കാരങ്ങൾ അർഹതയുള്ളവരിലേക്ക് എത്തുന്നു എന്ന തോന്നൽ പൊതുജനത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അങ്ങനെ ചിലരുടെ പേരുകളാണ് നേരത്തെ പറഞ്ഞത്. അതിലാദ്യം പറഞ്ഞ തിമ്മക്ക മരങ്ങളെ മക്കളായി കരുതി വളർത്തിയ ആളാണ്. കർണാടകത്തിൽ 4 കിലോമീറ്ററിനുള്ളിൽ 385 ആൽമരങ്ങളും മറ്റിടങ്ങളിലായി 100,000 മരങ്ങളും നട്ടുവളർത്തിയിട്ടുണ്ട് തിമ്മക്ക. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് അവരുടെ ഈ സ്നേഹത്തിനാണ്. രണ്ടാമത്തെയാൾ തിരുവനന്തപുരം കല്ലാറിലെ നിബിഡ വനത്തിനുള്ളിൽ താമസിക്കുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ. കാടും കാട്ടറിവുകളുമാണ് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് പ്രശസ്തി നേടിക്കൊടുത്തത്. നാട്ടുവൈദ്യത്തിൽ പാണ്ഡിത്യം, പേരുകേട്ട വിഷഹാരി, ഇടയ്ക്കിടെ ഫോക്ലോർ അക്കാദമിയിൽ അധ്യാപിക, ലേഖനങ്ങളും കഥകളും കവിതകളും ഒക്കെ എഴുതുന്നയാൾ. കാടിന്റെ മുക്കും മൂലയും ഈ അമ്മയ്ക്ക് മനപ്പാഠമാണ്. തിരുവനന്തപുരം പൊന്മുടി റോഡിലൂടെ 43 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്ലാറായി, അവിടെ നിന്ന് നിബിഡ വനത്തിനുള്ളിലെ ചെമ്മണ്ണ് നിറഞ്ഞ ഒറ്റയടിപ്പാതയിലൂടെ 2 കിലോമീറ്റർ നടക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിലെത്തും. കഴിഞ്ഞ വർഷങ്ങളിലെ പത്മ പുരസ്കാര പ്രഖ്യാപനങ്ങളിലൂടെയാണ് രാജ്യം ഇവരിൽ പലരെയും അറിഞ്ഞത്. എന്നാൽ ഇക്കുറി പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അക്കൂട്ടത്തിൽ നിരക്ഷരനായ ഒരു സാധു തൊഴിലാളിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ നിന്നുള്ള അമൈ മഹാലിംഗ നായിക്ക്. ഇദ്ദേഹത്തിന് ഇക്കുറി പത്മ പുരസ്കാരം നൽകിയത് കാർഷിക രംഗത്ത് നൽകിയ സംഭാവനകൾ മാനിച്ചാണ്. 77 വയസ്സുണ്ട്. മംഗളൂരുവിൽ നിന്ന് കുറച്ചകലെയുള്ള കേപ്പു ഗ്രാമത്തിൽ 2 ഏക്കറോളം വരുന്ന തരിശായി കിടന്നിരുന്ന ഭൂമി അദ്ദേഹം സ്വന്തം അധ്വാനത്തിൽ സമൃദ്ധമായ ജൈവ കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിനൊരു വെളിപ്പേരുണ്ട്, ടണൽമാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഒറ്റയാൽ പോരാട്ടമാണ്. അദ്ദേഹത്തിന്റെ ഫാമിൽ 300-ലധികം കവുങ്ങുകളും തെങ്ങുകളും കശുമാവുകളും വാഴകളും കുരുമുളക് വള്ളികളും ഒക്കെയുണ്ട്. എന്നാൽ 40 വർഷം മുമ്പ് ആ പ്രദേശം പൂർണ്ണമായും തരിശായിരുന്നു. വരണ്ട ആ ഭൂമിയെ നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും എങ്ങുമുണ്ടായിരുന്നില്ല. നായിക്കുന്ന കൂലിത്തൊഴിലാളി ടണൽമാനായ കഥ വളരെ പ്രചോദനാത്മകമാണ്. ഈന്തപ്പനകളും തെങ്ങുകളും വളരുന്നൊരു ഫാമിലെ കൂലിപ്പണിക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും ഫാമിന്റെ ഉടമയായ മഹാലിംഗ ഭട്ടിനെ ആകർഷിച്ചു. നായിക്കിന്റെ ആത്മാർത്ഥതയിൽ സന്തുഷ്ടനായ ഭൂവുടമ 1978 അദ്ദേഹത്തിന് 2 ഏക്കർ ഭൂമി സമ്മാനമായി നൽകി. ഒരു കുന്നിന്റെ മുകളിൽ തരിശായി കിടന്നിരുന്ന ഒന്നായിരുന്നു അത്. ഒരു ചെടി പോലും വളരാത്ത ആ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു കവുങ്ങും തോട്ടമുണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നം കേട്ട് പലരും ചിരിച്ചു. വെള്ളമില്ലാത്ത മുട്ടക്കുന്നിൽ എന്ത് ഫാം ഉണ്ടാക്കും എന്നായിരുന്നു പലരുടെയും പരിഹാസം. അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് മാത്രമായിരുന്നു ആകെ സമ്പാദ്യം. തരിശായ ഭൂമിയിൽ വെള്ളമെത്തിക്കുക എന്ന വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു.
വലിയ തുക ചെലവഴിക്കാനോ അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനമോ ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുരാതന ജലസംഭരണ രീതിയായ സുരംഗയെ, അതായത് തുരങ്കത്തെ ആശ്രയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ സ്വന്തമായി തുരങ്കം കുഴിക്കാൻ തുടങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു. കഠിനാധ്വാനവും അഭിനിവേശവും അർപ്പണബോധവും വഴി 4 വർഷത്തിൽ ഒന്നിനു പിറകെ ഒന്നായി 5 തുരങ്കങ്ങൾ അദ്ദേഹം കുഴിച്ചു. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും കണ്ടെത്താനായില്ല. കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കുക എന്നത് അപ്പോഴും വിദൂര സ്വപ്നമായി തുടർന്നു.
ആയിട്ട് കള്ളിക്കുന്ന അവളപ്പുണ്ട്.
ഇങ്ങനെ തുരങ്കങ്ങൾ കുഴിച്ച് കഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ കണ്ട് ആളുകൾ ഭ്രാന്താണ് എന്ന് വിലയിരുത്തി, പരസ്യമായി ഭ്രാന്തൻ എന്ന് വിളിക്കുകയും ചെയ്തു.
അഡ്വക്കേ പത്രിക ഫാം മാഗസിൻ എഡിറ്റർ ശ്രീ പദ്രേ.
Actually, people ridiculed him that when he started digging his first suranga, people ridiculed that it won't be possible to get water unless one pisses there. You know, first 1, 2, 3, 4, all the four surangas were failures. But he was never say die. He tried his fifth, and the fifth suranga he got water. And interestingly, suranga is the only water harvesting structure which would give you water for a common man at that height. No other water source is practically possible.
വെള്ളം കണ്ടു, അവിടെ കൃഷിയിറക്കി, വെള്ളമെത്തിച്ചും വിളകൾ നനച്ചും അദ്ദേഹത്തിന്റെ കൃഷി വളർന്നു. ഇന്ന് വേനൽക്കാലത്തിന്റെ ഉച്ചയിൽ പോലും ഒരു ദിവസം 6,000 ലിറ്റർ വെള്ളം വരെ അദ്ദേഹത്തിന് ലഭിക്കുന്നു.
What Mahalinga Nayak has achieved in that hilltop, I would like to call his achievement as one man army on a hilltop. The kind of development he has made in that hilltop, it is unparalleled because you can see even today all the neighboring lands grow only the hay, the fodder and nothing else. It was like the same situation when he stepped there around 30-35 years ago. Throughout this career, he worked single-handedly, at times his wife joining him, at times children joining him, but the major work and optimism, planning, everything is Nayak's.
അദ്ദേഹത്തിന്റെ വിജയഗാഥ ഗ്രാമങ്ങളും നഗരങ്ങളും താണ്ടി വിദേശ രാജ്യങ്ങളിൽ വരെ എത്തി. അതാ പറഞ്ഞത്, താൻ ആരാണ് എന്ന് സ്വയം അറിയുന്ന നിമിഷം മുതലാണ് ഒരാളുടെ വളർച്ച ആരംഭിക്കുന്നത്. ചിലർ ചെറുപ്പത്തിൽ തന്നെ വ്യക്തിത്വം കണ്ടെത്തും, ചിലർ വൈകും. ജീവിതത്തിലെ ഏറ്റവും ശക്തവും ദുഷ്കരവുമായ തീരുമാനം അവനവനാകുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ പോലെ ആയിത്തീരണം എന്നുള്ള പ്രലോഭനത്തെ അതിജീവിക്കാൻ അസാധാരണമായ മനക്കരുത്തും തീവ്ര യത്നവും വേണം. അത് പ്രകടിപ്പിച്ച മനുഷ്യരുടെ പേരുകളാണ് ഈ പറഞ്ഞത്.